2022 June 9 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. മലയോര ജനത കുടിയിറങ്ങേണ്ടി വരുമോ? ഇടുക്കി ഡയറിയിൽ അഖിൽ സഹായി എഴുതുന്നു. വന്യമൃഗങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച് ജീവിതം കെട്ടിപ്പടുത്തവരാണ് ഇടുക്കിക്കാർ. എന്നാൽ ഭൂപ്രശ്നങ്ങളും വനഭൂമിയുമായെല്ലാം ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും ഇവർക്ക് ബാലികേറ മലയാവുകയാണ്. അവർ ഇന്നുവരെ ആർജിച്ച എല്ലാ കരുത്തും ചോർത്തിക്കളയുന്ന നിയമങ്ങൾ. അതിജീവന മാർഗങ്ങളായ കൃഷിയും ടൂറിസവുമെല്ലാം ഈ നിയമങ്ങളുടെ കാണാച്ചരടുകളിൽപ്പെട്ട് പ്രതിസന്ധിയിലാണ്. റോഡ് വികസനം പോലും സാധ്യമാകാത്ത സാഹചര്യം. ഇതിനിടയിലാണ് സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ദൂരം പരിസ്ഥിതി ലോലമാക്കണമെന്ന സുപ്രീംകോടതിയുടെ ഉത്തരവ് വരുന്നത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും നൽകിയ റിപ്പോർട്ടുകളാണ് സുപ്രീംകോടതിയെ ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് ഇടുക്കിയിലാണ്. ജില്ലയിൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സംരക്ഷണ കേന്ദ്രവുമടക്കം 8 അതീവ സംരക്ഷിത വനമേഖലകളാണ് ഉള്ളത്. മറ്റ് സംരക്ഷിത വനമേഖലകൾ വേറെയും. പെരിയാർ വന്യജീവി സങ്കേതം കൂടാതെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായുള്ള ഇടുക്കി വന്യജീവി സങ്കേതം, അതായത് 77 ചതുരശ്ര കിലോമീറ്റർ, ചിന്നാർ വന്യജീവി സങ്കേതം 90.442 ചതുരശ്ര കിലോമീറ്റർ, ഇരവികുളം ദേശീയോദ്യാനം 97 ചതുരശ്ര കിലോമീറ്റർ, ആനമുടിച്ചോല, കുറിഞ്ഞിമല സാങ്ച്വറി, മതികെട്ടാൻചോല ദേശീയോദ്യാനം 12.82 ചതുരശ്ര കിലോമീറ്റർ, പാമ്പാടും ചോല ദേശീയോദ്യാനം 11.753 ചതുരശ്ര കിലോമീറ്റർ എന്നിവയാണ് ജില്ലയിലെ പ്രധാന സംരക്ഷിത വനപ്രദേശങ്ങൾ. ആകെ 3770 ചതുരശ്ര കിലോമീറ്റർ വനം. കേരളത്തിൽ തന്നെ ഏറ്റവുമധികം സംരക്ഷിത വനമേഖലയുള്ള ജില്ല കൂടിയാണ് ഇടുക്കി. 380 കിലോമീറ്റർ ദൂരത്തിൽ വനാതിർത്തിയും പങ്കിടുന്നുണ്ട്. വനം വകുപ്പ് ജണ്ട കെട്ടിത്തിരിച്ച് അതിർത്തി നിർണയിച്ച പ്രദേശങ്ങളെല്ലാം സംരക്ഷിത വനമേഖലയുടെ പട്ടികയിൽപ്പെടും. അതിനാൽ നിയമം നടപ്പായാൽ 1000-ലേറെ ഏക്കർ ഭൂമിയിലെ കൃഷി അവസാനിപ്പിക്കേണ്ടി വരും. ഒട്ടേറെ കുടിയേറ്റ കർഷകർക്കാണ് ഇത് തിരിച്ചടിയാവുക. കേരളത്തിലെ ശീതകാല പച്ചക്കറി ഉത്പാദനത്തെ വരെ ഇത് ബാധിച്ചേക്കും. വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തികളിൽ പലതും ജനവാസ മേഖലയാണ്. കുറിഞ്ഞിമല, പാമ്പാടും ചോല, ചിന്നാർ, ഇടുക്കി വന്യജീവി സങ്കേതം തുടങ്ങി ഒട്ടുമിക്ക സംരക്ഷിത വനമേഖലകൾക്ക് സമീപത്തും ജനവാസമുണ്ട്. ഇവിടെ ഇനി നിർമ്മാണ പ്രവൃത്തികളോ വികസന പദ്ധതികളോ സാധ്യമാകില്ല. ഒട്ടേറെ ആദിവാസി സെറ്റിൽമെന്റുകളുടെ അതിജീവനത്തെയും ഇത് ബാധിക്കും. സംരക്ഷിത വനമേഖലകളുടെ അനുബന്ധമായ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിലവിലുള്ള നിർമ്മിതികളെക്കുറിച്ച് 3 മാസത്തിനകം സംസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർമാർ റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. ഇത് വന്യജീവി സങ്കേതങ്ങൾക്കടുത്തുള്ള റിസോർട്ടുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ട്. ഇതോടൊപ്പം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർമാരുടെ അനുമതി വേണമെന്നും ഇതിന് 6 മാസം മുൻപ് അപേക്ഷ നൽകണമെന്നും നിർദ്ദേശിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണമടക്കം സാധ്യമാകാതെ വരും. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത നിർമ്മാണങ്ങളെയും ഇത് ബാധിക്കും. സുപ്രീംകോടതി വിധിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ജനങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഭൂപതിവ് ചട്ടങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്ന 2019 ഡിസംബർ 17 സർവകക്ഷി യോഗ തീരുമാനം ഇതുവരെ നടപ്പാക്കാത്ത സർക്കാരാണ് ഇതെന്ന് അവർക്ക് ബോധ്യമുണ്ട്. രാജ്യത്ത് നിലനിന്നു പോരുന്ന ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് സുപ്രീംകോടതിയെ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ പരിണിത ഫലമാണ് സുപ്രീംകോടതി വിധി. ഈ വിധി അസ്ഥിരപ്പെടുത്താൻ കേരള സർക്കാർ കേസിൽ കക്ഷി ചേരണമെന്നും സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടണമെന്നുമാണ് UDF നേതാക്കളുടെ ആവശ്യം. എന്തായാലും വിവാദ സുപ്രീംകോടതി വിധി അതിജീവിക്കാൻ കക്ഷിരാഷ്ട്രീയം മറന്നുള്ള ഒറ്റക്കെട്ടായ ജനകീയ മുന്നേറ്റം അനിവാര്യമാണ്. കളക്ടറേറ്റ് വരെ പൊളിക്കേണ്ടി വരും. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാകുമ്പോൾ ജില്ലയിൽ കളക്ടറേറ്റ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയടക്കമുള്ള വലിയ നിർമ്മിതികൾ പരിധിക്കുള്ളിലാകും. ജില്ലാ ആസ്ഥാന മേഖലയുടെ വികസനത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഇടുക്കി വികസന അതോറിറ്റിക്ക് 4 പതിറ്റാണ്ട് മുൻപ് വിട്ടുനൽകിയ വനഭൂമിയിലാണ് കളക്ടറേറ്റ്, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒട്ടേറെ സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഒട്ടേറെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 3 നിലകളുള്ള ഒരു മന്ദിരത്തിന് മാത്രം 1 ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണമുണ്ട്. ഇതിനു പുറമെ അക്കാഡമിക് ബ്ലോക്ക്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് തുടങ്ങി ഒട്ടേറെ മന്ദിരങ്ങളുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുന്നു. പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യാപകമായ ആശങ്ക ഉയർന്നുകഴിഞ്ഞു. നിലവിലുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിലും ആശങ്കയാണ് നിഴലിക്കുന്നത്. മൂന്നാറും ഉടുമ്പൻചോലയും അടക്കമുള്ള പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ പലതും ഇത്തരത്തിലാണ്. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നീലഗിരി, ഊട്ടി മേഖലകളിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഇടിച്ച് നിരത്തിയിരുന്നു. ആദ്യം ബഫർ സോണായത് മതികെട്ടാൻചോല. സംസ്ഥാനത്ത് ആദ്യമായി ഒരു സംരക്ഷിത വനപ്രദേശത്തിന് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനമിറങ്ങിയത് മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലാണ്. കഴിഞ്ഞ ഡിസംബർ 28 മതികെട്ടാൻചോലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയത്. ബഫർ സോൺ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനത്തിൽ ഖനനം, മലിനീകരണമുണ്ടാക്കുന്ന പുതിയ വ്യവസായങ്ങൾ, നിലവിലുള്ള വ്യവസായങ്ങളുടെ വിപുലീകരണം എന്നിവയ്ക്ക് നിരോധനമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ, ഇഷ്ടിക നിർമ്മാണശാലകൾ എന്നിവയും പൂർണ്ണമായി നിരോധിക്കും. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വലിയ ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതുകൂടാതെ വനത്തിൽ നിന്നുള്ള വിഭവ ശേഖരണം, ടവർ നിർമ്മാണം, മരമുറി, പുതിയ റോഡ് നിർമ്മാണം, പോളിത്തീൻ ബാഗുകളുടെ ഉപയോഗം എന്നിവയ്ക്കും നിയന്ത്രണമുണ്ട്.